You're with SBS Radio. Find more great stories in your language at sbs.com.au.
സ്റ്റേജ് ഷോകളിൽ ലൈവായി ഗാനങ്ങൾ ആലപിക്കുന്നതിന് പകരം മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കുന്ന പരിപാടികൾ ശരിയാണോ എന്ന വിഷയത്തിൽ ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മോഹൻലാൽ സ്റ്റാർ നൈറ്റ് ആസ്വദിക്കാനെത്തിയ 6 പേരുടെ അഭിപ്രായങ്ങൾ തേടുകയാണ് SBS മലയാളം. സിഡ്നിയിലുള്ള മുരളി നായർ, അജി ടി ജി, മെൽബണിലുള്ള സഞ്ജയ് പരമേശ്വരൻ, രാജൻ ചേതൻകുഴിയിൽ, പെർത്തിലുള്ള പ്രേംജിത്ത് മണ്ണംകുന്നത്ത്, ബ്രിസ്ബനിലുള്ള ജോൺസൺ എന്നിവരാണ് ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇതൊരു പ്രശ്നമായി കാണുന്നില്ലെന്നുള്ള അഭിപ്രായമാണ് പെർത്തിലുള്ള പ്രേംജിത്ത് മണ്ണംകുന്നത്തിന്.
എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ലാലേട്ടൻ ഇവിടെ ഒരു സ്റ്റേജ് ഷോ അവതരിപ്പിക്കാനാണ് വന്നത്. അതല്ലാതെ ഒരു ഇവിടെ വന്നിട്ട് ഒരു ഗാനമേള നടത്താനോ അല്ല വന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈസ് നോട്ട് എ സിംഗർ, ഈസ് എ ഗ്രേറ്റ് ആക്ടർ ആൻഡ് എ പെർഫോമർ. അപ്പോ ലാലേട്ടനെ നമ്മൾ ഇവിടെ വന്ന് പ്രതീക്ഷിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ലാലേട്ടൻ ഇങ്ങോട്ട് വരിക, ഒരു സ്റ്റേജ് ഷോ അതിൽ പെർഫോം ചെയ്യുക. അതില് അതിന്റെ ഭാഗമായിട്ട് മൂപ്പര് മൂന്നാല് പാട്ട് പാടുന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല. ഓൾ വി തോട്ട് വാസ് മൂപ്പര് വക ചെറിയ സ്കിറ്റുകൾ ഉണ്ടാവും, പിന്നെ ഡാൻസുകൾ ഉണ്ടാവും, ഇത്ര ഉണ്ടായൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതിലൊരു പാട്ട് ഉണ്ടാവുക, പിന്നെ അപ്പൊ അതിലൊരു പാട്ടിൽ ഇങ്ങനെ ഒരു ലിപ്സിംഗ് ഉണ്ടായി, അത് മിസ്സായി പോയി. അത് ദാറ്റ് ഇസ് ഓൾ എ പാർട്ട് ഓഫ് എ സ്റ്റേജ് ഷോ ആയിട്ട് ഞാൻ കാണുള്ളൂ. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ സ്റ്റേജ് ഷോ. ഈവൻ ബിഗ് ഷോസ്, വലിയ വലിയ ഷോസിൽ ഇതേപോലെ ലിപ്സിംഗ് ചെയ്യാറുണ്ട്, റെക്കോർഡ് വോയിസിൽ കൂടെ പാടാറുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. പക്ഷെ ഇതെനിക്ക് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ടിക്കറ്റ് എടുത്തത് ലാലേട്ടനെ കാണാനും ലാലേട്ടന്റെ സ്റ്റേജ് ഷോ കാണാനാണ്. ലാലേട്ടൻ പ്രത്യേകിച്ച് പാട്ട് പാടി അവിടെ തകർക്കണം, അവിടെ ഒരു വലിയ ഗാനമേള നടത്തി തകർക്കണം എന്നുള്ള പ്രതീക്ഷയിലല്ലല്ലോ പോയത്. അത് ആ പ്രതീക്ഷയിലല്ല ടിക്കറ്റ് എടുത്തത്. ലാലേട്ടൻ വെറുതെ വന്നിട്ട് അവിടെ പോയതാണെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. സോ അതിലൊരു നഷ്ടബോധേ ഇല്ല.
ഇതുപോലെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഷോയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്തോ?
ഇപ്പൊ ഞാൻ ജനറലി പറയുകയാണെങ്കിൽ, പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഷോ, ദ ഷോ വിൽ ബി ബേസ്ഡ് ഓൺ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഷോ. ഇപ്പോ ഒരു ഗാനമേള അല്ലെങ്കിൽ ഒരു ഒരു മ്യൂസിക്കൽ നൈറ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡിജക്ഷൻ ഉണ്ടാവും. ഇതൊരു ഓവറോൾ സോങ്, ഒരു ഒരു ഓവറോൾ സ്റ്റാർ നൈറ്റ് ആവുമ്പോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എൻ ഇഷ്യൂ വിത്ത് ഹാവിംഗ് പ്രീ റെക്കോർഡഡ്. പിന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സ്റ്റേജിൽ ആ ഒരു സമയത്ത് തീർക്കാനുണ്ട്. പിന്നെ ഇത് ഷോ നന്നാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോ റെക്കോർഡ് ചെയ്ത് അത് അതായി റെക്കോർഡ് ചെയ്ത് ലൈവായി പാടി, ഇവര് പ്രൊഫഷണൽസ് അല്ല ആ ഫീൽഡിൽ, ഏത് സിംഗിങ് ഫീൽഡിൽ. പക്ഷെ ഒരു മ്യൂസിക്കൽ ഷോയിലാണ് പോണേ, അവിടെ പോയിട്ട് പ്രീ റെക്കോർഡഡ് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു നഷ്ടബോധം, ഒരു ഡിജക്ഷനും തോന്നും. അതായത് നമ്മളെ പറ്റിച്ചല്ലോ എന്നൊരു തോന്നൽ വരും. പക്ഷെ ഇത് ഇത് അതല്ല, ഇത് ഷോ ഇന്റെ കണ്ടന്റ് തന്നെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിൽ നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല, ഇങ്ങനെ റെക്കോർഡഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക്.
എന്നാൽ ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് പരിപാടി നേരിട്ട് ആസ്വദിക്കാനെത്തിയ സിഡ്നിയിലുള്ള അജി ടി ജി.
എന്റെ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ചന്ദ്രികയിൽ അലിയും ചന്ദ്രകാന്തം എന്ന പാട്ട് മോഹൻലാൽ പാടിയപ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് പാട്ട് തുടങ്ങുമ്പോൾ രണ്ട് വാക്കുകൾ വന്ന ശേഷമാണ് മോഹൻലാല് മൈക്ക് അദ്ദേഹം ശരിയ മണം പിടിക്കുന്നത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് റെക്കോർഡിംഗ് ആയിരുന്നു ഇത് നടന്നതെന്നുള്ളത്. 100% ഞാനത് കണ്ടോണ്ടിരിക്കുക. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സത്യത്തിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ ഒരു മോഹൻലാൽ ഫാൻ കൂടിയാണ്, ഇത് കാണാൻ പോയപ്പം റെക്കോർഡ് ചെയ്ത് ഞങ്ങളെ നിരാശപ്പെടുത്തിയതിനകത്ത് എനിക്ക് വളരെ വളരെ ഒരു കുറ്റബോധമുണ്ട്. പ്ലസ് എനിക്ക് അതിനോട് തികച്ചും യോജിക്കാൻ സാധിക്കുന്നില്ല. പുള്ളി ആ സമയത്ത് ഒരു 10 മിനിറ്റ് ഞങ്ങളോട് സംസാരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും ട്രീറ്റ് ചെയ്യപ്പെടുത്തില്ലായിരുന്നു. 101% എന്റെ അഭിപ്രായത്തിൽ ഞങ്ങളെ ശരിക്കും ട്രീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ലൈവ് ഷോ കാണാൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മോഹൻലാലിന്റെ ഷോയോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒരു പാട്ടോ കേൾക്കണമെന്ന് എനിക്ക് യൂട്യൂബിനകത്ത് അടിച്ചു നോക്കി കണ്ടാൽ പോരായിരുന്നു. ഇത് ഇത്ര ഇങ്ങനെ ഒരു റെക്കോർഡിക്കൽ സിസ്റ്റം ആണോ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. അപ്പൊ എന്റെ കാശും ലാഭം, എന്റെ സമയം ലാഭം. ഇതിപ്പോ ലൈവ് ഷോ കാണാൻ പോയിട്ട് റെക്കോർഡിക്കൽ ഷോ കാണിക്കുന്നതിനകത്ത് എനിക്ക് തീർത്തും താല്പര്യമില്ല.
അതേസമയം മോഹൻലാൽ അവതരിപ്പിച്ച നിരവധി പരിപാടികൾ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് സിഡ്നിയിലെ പരിപാടി നേരിട്ട് ആസ്വദിച്ച മുരളി നായർ.
ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് ശരിക്കും നിർഭാഗ്യകരമാണ്. ഒരിക്കലും ലാലേട്ടൻ എന്ന ബ്രാൻഡിൽ നിന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ഒരു മെഗാഷോ, പ്രത്യേകിച്ചും ഒരുപാട് സ്റ്റാർസ് ഒന്നും ഇല്ലാത്ത ഒരു മെഗാഷോയിൽ ഏകദേശം 16-17 ഐറ്റംസ് അവതരിപ്പിച്ചതിന്റെ ഇടയ്ക്ക് 58 വയസ്സായ ഒരു ആക്ടർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ചില ഗിമ്മിക്സോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കടന്നു വരാവുന്നതേ ഉള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഈ പ്രീ റെക്കോർഡ് എന്ന് പറയുന്ന സംഗതി നടക്കുന്നതിന് തൊട്ട് മുമ്പും പുള്ളി ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അപ്പം പോലുള്ള ചെറിയ ഐറ്റംസ് അല്ലെങ്കിൽ ചെറിയ ഗിമ്മിക്സ് അവർ ചെയ്യാറുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, മോഹൻലാൽ ഷോയിൽ മാത്രമല്ല, കേട്ടിടത്തോളം ഇത് വലിയ വലിയ മെഗാ ഷോകളിൽ, സിനിമയിൽ തന്നെ നടന്നിട്ടുള്ള മെഗാ ഷോകളിൽ, അത് മലയാളമായിക്കോട്ടെ ബാക്കി ഭാഷകളിലായിക്കോട്ടെ, അങ്ങനെ നടന്നിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ കംപ്ലീറ്റ് ന്യായീകരിക്കുകയല്ല, പക്ഷേ എല്ലാവർക്കും ഈ ഒരു പാട്ടല്ലല്ലോ, ആ മനുഷ്യൻ 18 വയസ്സും 20 വയസ്സുമുള്ള പിള്ളേരോടൊപ്പം അവരോടൊപ്പമോ അതിലുപരിയോ നന്നായിട്ട് മെയ് വഴക്കത്തോടു കൂടി ഡാൻസ് ചെയ്തില്ലേ? ആ വാക്കുകള് കേട്ട എല്ലാവരും അവിടെ നിന്ന് കൈയടിച്ചില്ലേ?
ഇത്തരം പ്രീ റെക്കോർഡഡ് ഷോകളോട് ഉള്ള താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്?
അത് സംഭവിക്കാൻ പാടില്ല. ഇത് എല്ലാവർക്കും ഒരു ലേണിംഗ് കർവ് തന്നെ ആയിരിക്കണം. ഷോ ഡയറക്ടേഴ്സ് കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു ഇങ്ങനെ ഒരെണ്ണം വരാതെ. പക്ഷെ അവിടെയും ആ ബ്രാൻഡിനെ അവർ കുറച്ചുകൂടെ കൊമേഴ്സ്യലൈസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അതല്ലാതെ അവരൊരിക്കലും അത് ന്യായീകരിക്കുന്നില്ല, അവർ ചെയ്തില്ല എന്ന് പറയുന്നില്ല. ഇങ്ങനെ ഇനി ഒരിക്കലും സംഭവിക്കരുത്. ഇങ്ങനെയുള്ള ഷോകൾ അല്ലെങ്കിൽ പ്രീ റെക്കോർഡായിട്ട് ഇനി ഉണ്ടാകാൻ പാടില്ല. അത് ഏത് സ്റ്റാറും വന്നാലോ, അത് ചെറിയ സ്റ്റാറോ വലിയ സ്റ്റാറോ വലിയ മനുഷ്യനോ ചെറിയ മനുഷ്യനോ ആയിക്കോട്ടെ എന്നാണ് എന്റെ അഭിപ്രായം.
ഏതാണ്ട് ഇതേ അഭിപ്രായമാണ് മെൽബണിലുള്ള സഞ്ജയ് പരമേശ്വരനും.
ആദ്യം ഈ വാർത്ത, ഈ സുനിൽത്തെ വാർത്ത കണ്ടപ്പോ എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു സംഭവമാണ്. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടറും ഏകദേശം 40 ശതമാനം വർഷങ്ങളോളം അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിയായതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫീലിംഗ് വന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ വിവിധ തരത്തിലുള്ള ആക്ടിങ് ആയാലും ശരി, ഡാൻസ് പാട്ടുകൾ പാടുന്നതിലായാലും ശരി, എല്ലാം ചെയ്യുന്ന ഒരു വേഴ്സറ്റൈൽ ആക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ കാണാൻ പോയത്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവർ ഓസ്ട്രേലിയയുടെ എല്ലാ ഭാഗത്തും എത്തി. അപ്പൊ നമുക്ക് ഒരു പ്രീ റെക്കോർഡഡ് പ്രോഗ്രാം അല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല, എനിക്കറിയില്ല. വളരെ ബിസി ഷെഡ്യൂളിലായിട്ട് അവർ വരുമ്പോ പ്രീ റെക്കോർഡഡ് അല്ലാതെ നമുക്ക് ലൈവ് ഓഡിയൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവര് അവര് സെലിബ്രിറ്റി എന്നുള്ളതിന് അപ്പുറം അവര് മാനുഷികമായി നമ്മൾ കണക്കാക്കണ്ടേ? അവരും മനുഷ്യ നമ്മളെപ്പോലെ മനുഷ്യരല്ലേ? ഒരു സമയപരിമിതി, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുകയും അവര് ഒരു പരിധിവരെ ആസ്വാദകരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ ചെറിയ ചെറിയ പാളിച്ചകൾ ഇപ്പൊ എല്ലാ പ്രോഗ്രാമുകളിലും അതുപോലെ സംഭവിക്കുന്നതല്ലേ? മനുഷ്യന്മാർക്ക് തെറ്റുകൾ സംഭവിക്കുന്നതല്ലേ?
എന്നാൽ സിഡ്നിയിലെ പരിപാടി വിവാദമായതോടെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത ആളാണ് മെൽബണിലുള്ള രാജൻ ചേതൻകുഴിയിൽ.
തീർച്ചയായിട്ടും മോഹൻലാലിന്റെ വലിയൊരു ആരാധകനാണ്. നല്ല രീതിയിൽ തന്നെ ഷോ നടക്കുന്ന രീതിയിലാണ് പോകാനിരുന്നത്. അതിന്റെ തലേദിവസമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയാവുന്നത്. അതോടുകൂടി പിന്നെ തീരെ അത് മഹാമോശമാണ്, പൊതുജനത്തിനെ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചു. ഇത്രയും അറിയപ്പെടുന്ന ഒരു നടൻ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് മഹാമോശമായിട്ട് തോന്നി. അതുകൊണ്ടാണ് പിന്നെ പോകാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. മോഹൻലാൽ ഇത് ലാലിസ്യത്തിൽ ചെയ്തിട്ട് പിടിക്കപ്പെട്ടതാണ്. പിന്നെയും ഒരു അന്താരാഷ്ട്ര വേദിയിലൊക്കെ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മഹാമോശമല്ലേ? ഇന്ത്യയിൽ ഇത്രയും പ്രഗത്ഭനായ ഒരു നടനാണ്. അപ്പൊ പുള്ളി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊതുജനത്തെ കവളിക്കുന്ന ശരിയായ രീതിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് പിന്നെ ക്യാൻസൽ ചെയ്ത് നന്നായിന്നാ തോന്നുന്നത്. പാളിച്ച വരുമ്പോൾ നമുക്ക് സമ്മതിക്കാം, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ഇതൊരു പാളിച്ചല്ല. ഇപ്പൊ ഒരു ഗായകൻ ഒരു പാട്ട് പാടുമ്പോൾ തെറ്റിയാലും അതൊരു പാളിച്ചാണ്. പക്ഷെ ഇത് പുള്ളി അറിഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്ത സംഭവം ജനങ്ങളുടെ മുന്നിൽ വെറുതെ ചുണ്ടനക്കാളും ഒരു പാളിച്ചല്ല, ഇതൊരു ചീറ്റിംഗ് തന്നെ പറയാം.
ബ്രിസ്ബനിൽ ഈ പരിപാടി നേരിട്ട് ആസ്വദിക്കാനെത്തിയ ജോൺസന്റെ അഭിപ്രായം ഇതാണ്.
അല്ല, ഞാനിത് കണ്ടിരുന്നു. അതായത് ഈ പരസ്യങ്ങൾ പലയിടത്തും ഞാൻ പേഴ്സണലായിട്ടും വാട്സപ്പിലൊക്കെ ഞാൻ കണ്ടിരുന്നത്. അപ്പൊ അതിന്റെ നിഗസ്ഥിതി അറിയാനും കൂടിയാണ് വ്യക്തമായിട്ട് ഞാൻ അത് ഓരോ ഭാഗങ്ങളും ചില സമയങ്ങളൊക്കെ മുൻപിപ്പ് തന്നെ എനിക്ക് പോയി നിന്ന് ഇത് കാണാൻ പറ്റിയിരുന്നു. വ്യക്തമായ അഭിപ്രായം, ഞാൻ ഏഴ് ഘട്ടത്തിൽ ബ്രേക്കിന് കഴിഞ്ഞിട്ടൊക്കെ മുമ്പിൽ പോയി നിന്നു. ആ സമയത്ത് മറ്റേ ഈ നമുക്ക് സംസാരിക്കുമ്പോൾ ഈ കഴുത്തിന്റെ വഴി ഞരമ്പൊക്കെ ഒതുങ്ങി പോകുന്നത് കാണാമല്ലോ. അപ്പോൾ ആ മോഹൻലാല് ഈ പാട്ട് പറഞ്ഞ സമയത്ത് കഴുത്തിന്റെ അടുത്തുള്ള ഞരമ്പുകളൊക്കെ വലിയ കൃത്യമായിട്ട് ഞാൻ കണ്ടാൻ പോലെയാണ്. അതിന് ഈ ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ പ്രത്യേകം സൂക്ഷിച്ച് നോക്കിയിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞത് പോലും ഇവിടെ വരുന്ന ഏത് ഷോയാണ് പീഡക്കുറ അല്ലാതെ വരാറുള്ളത്? ഇക്കഴിയുടെ ഇത് പീഡക്കുറക്കിയാണ്. അപ്പം അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ഇപ്പൊ ഞാൻ കുറെ പേര് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അഥവാ ആണെങ്കിൽ പോലും ഇത്രയും വലിയ ഒരു ഒരു സ്റ്റേജ് ഷോയ്ക്ക് ഇടയ്ക്ക് അത് ആരും നോട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു.
മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത പരിപാടികൾ ഓസ്ട്രേലിയയിൽ എത്തിയാൽ കാണാൻ പോകുമോ?
ഞാൻ ഇനി ഫ്യൂച്ചറിൽ വലിയ ഷോകളോട് താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഇനി ഒരു ഷോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മോഹൻലാലിന്റെ ഷോയ്ക്ക് അത് ഞാൻ പങ്കെടുക്കത്തില്ല.
ഇതുപോലുള്ള വ്യക്തികൾ ഇനിയും പോകുന്ന
അത് ആലോചിക്കണം, പറയാൻ പറ്റില്ല. sbs.com.au